السلام عليكم ورحمة الله. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله هيا على الصلاة
نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ولا تكونوا كالذين تفرقوا واختلفوا تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടുമായി ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ അധ്വാനവും സമയവും ആരോഗ്യവും ഏറ്റവും അധികമായി നാം ചെലവഴിക്കുന്ന ഒന്നാണ് നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ. അവർക്ക് വേണ്ടി നാം വളരെയധികം നമ്മുടെ അധ്വാനത്തെ, ഊർജത്തെ ചെലവഴിക്കാറുണ്ട്. എന്നാൽ കുടുംബം എന്ന് പറയുമ്പോൾ അതിന് ആദർശപരമായ ഒരു വശം കൂടെയുണ്ട്. നാം വിശ്വസിക്കുന്നത് പോലെ അള്ളാഹുവിലും പരലോകത്തിലും ഈ ഇസ്ലാമിക ആദർശത്തിലും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും വിശ്വസിക്കുന്നുണ്ടോ എന്നത് ആ ബന്ധത്തെ ഏറ്റവും ശക്തമായ രൂപത്തിൽ നിലനിർത്തുവാനും ആ ബന്ധം മതപരമായി യാഥാർത്ഥ്യമാകുവാനും ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും കേട്ടു പരിചയമായ ഒരു സംഭവമാണ് നൂഹ് നബി അലൈഹിസലാമിന്റെ ജീവിതം. നൂഹ് നബി അലൈഹിസലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമുണ്ടാക്കിയ കപ്പലിൽ വിശ്വാസികളായ ആളുകളെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്റെ മകനെക്കാളും അടുത്ത ബന്ധമുണ്ടോ, ആ ബന്ധുവിനെ മകനെ കാണുമ്പോൾ മകനോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് മകൻ ധിക്കാരപൂർവ്വം പറഞ്ഞു, ആവിയെ ഇല ജബലിൻ, അപ്പുറത്ത് കാണുന്ന ഒരു മലയിൽ, ഒരു പർവ്വതത്തിൽ ഞാൻ അഭയം തേടിക്കൊള്ളാം, ഈ ജലപ്രളയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പിതാവേ നിങ്ങളുടെ ഈ കപ്പലിന്റെ ആവശ്യം എനിക്കില്ലാന്നാണ്. ആ സന്ദർഭത്തിൽ പോലും ഒരു വിശ്വാസം പ്രഖ്യാപിക്കാൻ മനസ്സില്ലാത്ത ഒരു മകനായിരുന്നു ലോകത്തെ മഹോന്നതനായ, അല്ലെങ്കിൽ ആദ്യത്തെ നുബുവത്ത് കിട്ടിയ പ്രവാചകൻ എന്ന് പറയാവുന്ന നൂഹ് നബി അലൈഹിസലാമിന്റെ ജീവിതത്തിൽ സ്വന്തം മകൻ ആ ആദർശം സ്വീകരിച്ചില്ലാന്ന് മാത്രമല്ല, മരണം മുന്നിൽ കാണുമ്പോഴെങ്കിലും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നാണ് ചരിത്രം നമ്മോട് വേണം. ആ സമയത്ത് അള്ളാഹുവോട് നൂഹ് നബി അലൈഹിസലാം അഭ്യർത്ഥിക്കുന്നുണ്ട് തന്റെ മകന് വേണ്ടി ഒരു ശുപാർശ. ഇന്ന ബിനീമിൻ അഹിലി, പടച്ചവനെ എന്റെ മകൻ എന്റെ അഖിലല്ലേ, എന്റെ കുടുംബമല്ലേ, എന്റെ ബന്ധുവല്ലേ, എന്റെ ചോരയല്ലേ, എന്റെ ബന്ധുക്കളെ കയറ്റാനുള്ള അനുമതി നീ തന്നതല്ലേ കപ്പലിൽ. അള്ളാഹുവിന്റെ ഗൌരവപരമായ മറുപടിയാണ് സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടത്. സ്വന്തം ചോരയിൽപ്പെട്ട മകനെ അവിടെ രക്ഷപ്പെടുന്ന തന്റെ കൂടെയുള്ള തന്റെ ആത്മമിത്രങ്ങൾക്കിടയിൽ തന്റെ മകനെ കൂടെ കയറ്റുവാൻ അള്ളാഹു നൂഹ് നബി അലൈഹിസലാമിനെ അനുവദിക്കുന്നില്ല. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. നൂഹേ, വലാ തുഖാതിബ്നി ഫില്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടി നീ എന്നോട് ശുപാർശ ചെയ്യരുത്, അവരുടെ കാര്യം നീ എന്നോട് പറയരുത്. ഇന്നഹും മുഗ്റഖൂൻ, അവർ മുങ്ങിച്ചാകേണ്ടവർ തന്നെയാണ്, മുങ്ങി മരിക്കേണ്ടവർ തന്നെയാണ്. ഈ കപ്പലിൽ രക്ഷപ്പെടാനോ ഈ കപ്പലിൽ കയറാനോ നിന്റെ കൂടെ സഞ്ചരിക്കുവാനോ നിന്റെ കൂടത്തിൽ ഒരാളാകുവാനോ നിന്റെ മകൻ അവകാശമില്ല, അർഹതല്ല എന്നാണ് അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് മറുപടി പറയണം. സഹോദരങ്ങളെ, ഗൗരവമാണ്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, നബിസ്ലാസമയുടെ കുടുംബത്തിന് അഹ്ലു ബൈത്ത് അല്ലെങ്കിൽ ആലു ബൈത്ത് എന്ന് പറയും. അത് അംഗീകൃതമായ ഒരു കാര്യമാണ്. അതാരാണെന്ന് നബിസ്ലാസം വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ പിൽക്കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക ആദർശത്തിനെതിരായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം വരും. ആ ആളുകൾ എന്റെ കുടുംബത്തിൽപ്പെട്ടുള്ള, കാരണം എന്താ, എന്റെ കുടുംബത്തിൽ പെടാതിരിക്കാൻ കാരണം എന്റെ പരമ്പരയാകാനിട്ടില്ല, പിന്നെ എന്താകാതിരിക്കാൻ കാരണം എന്റെ ആദർശത്തെ കൈയൊഴിച്ചവർ, ഞാൻ പഠിപ്പിച്ച സത്യമായ ദീനിനെതിരെ പ്രവർത്തിക്കുന്നവർ. ഒരിക്കലും ആദർശത്തിൽ, ഇസ്ലാമിൽ അവർ ആദർശത്തിനെതിരായതുകൊണ്ട് അവരെ എന്റെ ബന്ധുവായി എന്റെ കുടുംബമായി പരിഗണിക്കൂലാണ്, നബിസ്ലാസം എന്റെ കുടുംബമായി പരിഗണിക്കൂലാണ്. സഹോദരങ്ങൾ, നബിക്ക് കുടുംബത്തിൽ ഏറ്റവും സ്നേഹമുള്ള ആളാണ്, ഇഷ്ടപ്പെട്ട ആളാണ് തന്റെ എളാപ്പ. ആ എളാപ്പയെ ഇസ്ലാമിക ആദർശം സ്വീകരിക്കാത്തതുകൊണ്ട് ആദർശത്തിൽ തന്റെ ബന്ധുവാക്കാൻ പറ്റൂല. ഇതുപോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, നമ്മുടെ മരുമക്കൾ, ഇവരൊക്കെ എത്ര പേർ നമ്മുടെ കുടുംബങ്ങളായിട്ടുണ്ടെന്നുള്ളത് ഗൌരവപരമായൊരു ചിന്ത. അവർ നമ്മുടെ ബന്ധുക്കളാണോ നമ്മുടെ കുടുംബങ്ങളാണോ നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിസ്കരിക്കാത്തൊരു മകൻ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ബന്ധുവല്ല. അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മുടെ മകൻ എന്ന് നമുക്ക് ആ അർത്ഥത്തിൽ പറയാൻ പ്രയാസമായിത്തീരും. എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ ആദർശപരമായ കൂട്ടായ്മ, ആദർശപരമായ ബന്ധം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാരെങ്കിലും പറഞ്ഞിട്ട് കേട്ട് നന്നായിക്കോളും എന്ന് വിചാരിക്കുന്നതിൽ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഒരു നീതിയില്ല, ന്യായമല്ല. നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവം നമ്മുടെ കുടുംബങ്ങളോടും മക്കളോടും പറയേണ്ടത് അനിവാര്യനായ നമ്മുടെ ഒരു കടമയാണ്. നബിസ്ലാസ്മ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, തന്റെ ഗോത്രത്തിന്റെ ഉപഗോത്രങ്ങളായ ഖുറൈശി ഗോത്രത്തിന്റെ ഓരോ കക്ഷികളെയും വിളിച്ച് റസൂലുള്ള പ്രത്യേകം പേര് പറഞ്ഞ് യാ അബ്ദു മനാഫ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഓരോ ഗോത്രങ്ങളെയും വിളിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വളരെ ഗൌരവപരമായൊരു ബാധ്യത ഉണ്ട്. നമ്മുടെ കുടുംബങ്ങൾ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, മാതാപിതാക്കൾ, ഇവരിൽ പല ആളുകളും ഈ സത്യമായ ആദർശത്തെ സ്വീകരിക്കാത്തവരാണ്. അങ്ങനെ പറയുമ്പോൾ അവരൊക്കെ ഒരു ഇസ്ലാമിക പേരിലല്ലേ, ഇസ്ലാമിക കുടുംബത്തിലല്ലേ എന്ന് ചോദിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അത് ന്യായമാകുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഷഹാദത്ത് കലിമ, ആ രണ്ട് ഷഹാദത്തുകളെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ ഓടി നടക്കുന്ന പേരക്കുട്ടിയുടെ അരയിൽ ചരടുണ്ട്, മൻ അല്ലക്ക തമീമത്തൻ ഫഖദ് അശ്റക, ആരത് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ ഇസ്ലാമിക ആദർശത്തിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഉൾക്കൊണ്ടതാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാൻ പറ്റൂ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പറ്റൂ? ഗൗരവപരമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആദർശപരമായ കുടുംബം മുസ്ലിങ്ങൾ തമ്മിൽ ഐക്യത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും വർത്തിക്കണമെന്ന് ഇസ്ലാം പറയുന്നത് ഈ ആദർശപരമായ ബന്ധമാണ്. ഈ ആദർശപരമായ കുടുംബം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള രണ്ടായത്തുകൾക്ക് ശേഷം ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ എന്ന് പറയുന്ന സൂറത്തു ആലി ഇംറാന്റെ 103-ാമത്തായത്ത്. 104-ാമത്തായത്ത് എന്താണ്? വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മ വിരോധിക്കുന്നതായ ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ എന്നാണ് 104-ാമത്തായത്തിൽ ഖുർആൻ ആവശ്യപ്പെടുന്നത്. 105-ാമത്തായത്താണ് ഇവിടെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത് വഉലൈക ലഹും അദാബുൻ അദീം. വലാ തകൂനു കല്ലദീന തഫറഖു, നിങ്ങൾ ഭിന്നിച്ചവരെ, മുൻകാലഘട്ടങ്ങളിൽ ഭിന്നിച്ചു പോയ ആൾക്കാരെ പോലെ നിങ്ങൾ ഛിദ്രമായി ചിന്ന ഭിന്നമായി പോകരുത് എന്ന് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനോട് ആവശ്യപ്പെടുകയാണ്. വ്യക്തമായ തെളിവുകൾ കിട്ടിയതിനു ശേഷം ഭിന്നിച്ചു പോയ ജൂത ക്രിസ്ത്യാനികളെ പോലെ, പൂർവ്വ സമുദായങ്ങളെ പോലെ നിങ്ങളാകരുത്. അവർക്ക് വംശ ശിക്ഷയാണ് വരാനിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നു. സഹോദരങ്ങളെ, എല്ലാത്തിന്റെയും അർത്ഥത്തിൽ ഒരാദർശത്തിന്റെ പേരിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റണം. പല കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പൊ നമ്മൾ ഈ ജുമാക്ക് വന്നവരൊക്കെ. പക്ഷെ നമ്മൾ തമ്മിൽ ഏറ്റവും ശക്തമായ ഒരു ബന്ധമുണ്ട്. രക്തബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ബന്ധം, അതെന്താണ്? ദീനിന്റെ പേരിലുള്ള ബന്ധം. സഹോദരങ്ങൾ, ഈ ബന്ധത്തിന്റെ മഹത്വവും പ്രാധാന്യവും പലപ്പോഴും ആളുകൾ വിസ്മരിക്കും. നമ്മൾ പള്ളിക്കേക്ക് വരാൻ നിസ്കരിക്കുക, തിരിച്ച് നമ്മളെ വീട്ടിക്ക് പോകാം, ആരുമായും ഒരു ബന്ധവും സ്നേഹവും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. നമ്മുടെ മുഴുവൻ ശക്തിയും അതേപോലെ തന്നെ മുഴുവൻ കഴിവും നമ്മൾ കൂട്ടായ്മയോടുകൂടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇന്ന് നിലനിൽക്കുന്നില്ലേ? നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ശക്തിയെയും കഴിവുകളെയും പരസ്പരം കൂട്ടിയോജിപ്പിച്ച് ഒരൊറ്റ ശക്തിയായി മാറി നമ്മൾ മുന്നേറേണ്ടതില്ലേ? എന്തു കാര്യത്തിനാണ് മുന്നേറേണ്ടത്? നമ്മൾ ഓരോരുത്തരെയും കുടുംബ പ്രശ്നം പരിഹരിക്കാനോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ദൂരീകരിക്കാൻ വേണ്ടിയാണോ? അല്ല. കാരണം അതൊരു പക്ഷെ പരിഹരിക്കപ്പെട്ടേക്കാം. നമുക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ 10,000 അംഗങ്ങളുണ്ടാവും. ആ അംഗങ്ങളൊക്കെ പാടെ കൂടി ഒരു കുടുംബ അസോസിയേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെ ദരിദ്രന്മാരുടെ മുഴുവൻ ദാരിദ്ര്യമകറ്റാം, അവിടെ പട്ടിണിയകറ്റാം, അവിടുത്തെ എല്ലാ പ്രശ്നവും പരിഹരിക്കാം. ഇപ്പൊ നമ്മൾ എന്തിനാണ് കൂട്ടായ്മ ഉണ്ടാക്കുന്നത്? അതിന് ഖുർആനാണ് മറുപടി പറയുന്നത്. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദിൻ, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ആത്മമിത്രങ്ങളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. സഹോദരങ്ങളെ, ഇതാണ് മുസ്ലിം ഉമ്മത്തിന് കൂട്ടായി നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മിച്ചം വരുന്ന നമ്മുടെ പണവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും കൂട്ടമായി വിനിയോഗിച്ച് നമ്മളിവിടെ ചെയ്യേണ്ട ദൗത്യം എന്താണ്? ഈ ഇസ്ലാമികമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം അതിനു മാത്രം ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ പരിഹരിക്കാവുന്ന ദാരിദ്ര്യമേ ആ കുടുംബത്തിലുള്ളൂ. എന്നാൽ ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത, തൗഹീദിനെ കുറിച്ചുള്ള അജ്ഞത, വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉള്ള ജനസമൂഹം ജനകോടികളാണ്. അവരിലേക്ക് സത്യമെത്തിക്കാൻ നമുക്ക് കൂട്ടായി മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്തമ ഒരു നല്ല സമുദായമായി മാറുക, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നവരായി മാറണമെന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു. സഹോദരങ്ങളെ, സ്നേഹം, പരസ്പരമുള്ള സ്നേഹം നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞ താല്പര്യം തന്നെ ഈ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലാണ്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. എന്നിലും നിങ്ങളിലും മതമുണ്ടോ, നമുക്ക് ഗുണകാംക്ഷ ഉണ്ടാവും. ആരോട്? ലിമൻ കാരലില്ല, അള്ളാഹുവോട്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട്, അള്ളാഹുവിന്റെ പ്രവാചകനോട്. അള്ളാഹുവിനെ വിസ്മരിക്കുന്ന സമൂഹത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ജനങ്ങൾക്ക് ഉണ്ടാകണമെന്ന ആഗ്രഹം ഏതൊരു മുസ്ലിമിന്റെയും മനസ്സിലുള്ള ഒന്നിച്ചുള്ള കൂട്ടായ ഒരാഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ജനങ്ങൾ മുഴുവൻ പഠിക്കണമെന്നത് മുസ്ലിമായ എല്ലാവരുടെയും ആഗ്രഹമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ പുലരണം എന്നുള്ളത് ഒരു നാലോ അഞ്ചോ ആളുകളുടെ താല്പര്യം മാത്രമല്ല, ഈ സമുദായത്തിന്റെ മൊത്തം താല്പര്യമാണ്. മുസ്ലിമീനത്തിയും മുസ്ലിം നേതാക്കന്മാർക്കും മുസ്ലിം പൊതുജനങ്ങൾക്കുമെല്ലാം നന്മ വരണമെന്നുള്ള ഗുണകാംക്ഷ. എത്രമാത്രം നരങ്ങൾ ഞാനും നിങ്ങളും സ്വീകരിച്ച ഈ ആദർശം നമ്മുടെ സഹോദരന്മാർക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം, സ്നേഹത്തിന്റെ പേരിൽ നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ മുഅ്മിനാകൂല എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾക്ക് മുഅ്മിനാകാൻ പറ്റില്ല. അത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി, താൻ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ. അൽ മുഅ്മിൻ, സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ കൽ ബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ്. ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഒരു കെട്ടിടം പോലെ എന്നാണ് റസൂലുള്ള പറയുന്നത്. ഒരു കെട്ടിടം പോലെ, എങ്ങനെ കെട്ടിടത്തിന്റെ ഒരു കല്ല അവിടെ ഒരു കൊല്ലും ഇവിടെയാ അല്ല, യശുദ്ധ ബഅലുഹു ബഅലൻ, ഓരോ കല്ലും പരസ്പരം ചേർന്ന് നിന്ന് ഐക്യത്തോടുകൂടി ഒരു സഫായി നിന്ന് മുന്നോട്ട് പോകണം. അങ്ങനെയുള്ള ഒരാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അൽമറു മഅമൻ അഹബ്ബ, ഒരു മനുഷ്യൻ അവൻ ഇഷ്ടപ്പെട്ടവന്റെ കൂടെ. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവന്റെ ആദർശമാണ് സഹോദരങ്ങളെ നമ്മുടെ ആദർശം. അതുകൊണ്ട് ഇതൊരു കൂട്ടായ നിലക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ കൂട്ടായ ഒരു കുടുംബമായി, ഒരു ആദർശ കുടുംബമായി മാറുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ. അടുത്ത സമയം, അടുത്ത കാലങ്ങളിൽ കേട്ടൊരു സംഭവമാണ്, പെട്ടെന്ന് ആകസ്മികമായി ഉണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ ഒരു, അയാളുടെ മരണത്തിന് ശേഷം പെട്ടെന്ന് മറ്റു സമൂഹത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥയിലേക്ക് അയാളുടെ ഭാര്യയും മക്കളും വിധവയും അനാഥരുമായി. എവിടെ സമീപിക്കണം ഞങ്ങളുടെ ഈ ഒരു ഏകാന്തതക്കും അനാഥത്വത്തിനും പരിഹാരമായി എന്ന് അന്വേഷിക്കുമ്പോൾ അതറിയാൻ നാട്ടിൽ ആളില്ല, അത് പോയി പറയാൻ ആളില്ല. അതെവിടെ പറയണം സഹോദരങ്ങളെ? ഇസ്ലാമികമായ ഒരു കൂട്ടായ്മയിൽ അതൊരു പ്രയാസകരമായി മാറൂല. കാരണം എന്റെ കുടുംബത്തിൽ ഒരവശനുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ ശ്രദ്ധയപ്പെടൂലേ? എന്നാൽ ഈ ആദർശപരമായ ബന്ധത്തിൽ കണ്ണികളായാൽ സ്വാഭാവികമായും ആ അറിവ് നമുക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും ഈ ആദർശപരമായ കൂട്ടത്തിൽ സുരക്ഷിതരായിരിക്കും. സുരക്ഷ നമ്മളെന്നുണ്ടാവില്ലല്ലോ. നമ്മുടെ ഈ സമൂഹത്തിൽ ഏത് പ്രയാസങ്ങൾക്കും ഒരു സുരക്ഷിതത്വം ഒരു കുടുംബമായി മാറുമ്പോണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആദർശം, ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ ഒന്നായിത്തീരാന്നുള്ളത് പ്രധാനം. അതേപോലെ പ്രാർത്ഥന ലഭിക്കും സഹോദരങ്ങൾ. മയ്യത്ത് നമസ്കരിക്കാൻ തൗഹീദുള്ള എത്ര ആൾക്കാർ ഒന്നിച്ചു ചേരുന്നുവോ അത്രയും അധികം ഷഫാഅത്ത് ലഭിക്കുന്നതാണ് ഹദീസുകൾ. 40 ആളും 50 ആളും 60 ആളും 100 ആളും ഒക്കെ ഉണ്ടെങ്കിൽ അതാരാ വരിക? നമ്മുടെ കുടുംബങ്ങൾ വരും. ഇതാ കുടുംബത്തിൽപ്പെട്ടതുള്ളൂ. ഒരു പക്ഷെ നമ്മുടെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ വരും. നമ്മുടെ ആദർശപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ആ ആദർശത്തിലും നന്മയിലും വിശ്വസിക്കുന്നവർ എവിടെയുണ്ടോ അവർ നമ്മുടെ ജനാസക്ക് പിന്നിൽ വരും. അതൊരു ബന്ധത്തിലൂടെ സാധിച്ചെടുക്കും. ഒരു ബന്ധമുണ്ടാകുമ്പോഴേ അത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന ലഭിക്കാൻ, നമ്മൾ സമൂഹത്തിൽ സുരക്ഷിതരായിത്തീരാൻ, പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ധൈര്യം ലഭിക്കാൻ. സഹോദരങ്ങളെ, എന്തിനാണ് ധൈര്യം? രോഗങ്ങളെ എനിക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നമ്മൾ അധൈര്യവാന്മാരാണ്. അതൊരു പക്ഷേ ആ രോഗം നമുക്കൊരു മരണം മാത്രമേ അവസാനമായി ഏറ്റവും പരമാവധി നൽകാനുള്ളൂ. ഏറ്റവും അധികം ധൈര്യം വേണ്ടത് നേരം നമ്മുടെ ഈ ആദർശം മറ്റുള്ളവരോട് പറയാനാണ്. ഇനി നമുക്ക് ധൈര്യം വേണം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഇവിടെ എക്കാലത്തും ഉണ്ടാവുന്നുണ്ട്. എന്താ പോലെ പ്രത്യേകത? ലാ യളുറുഹും മൻ ഹദലഹും, അവരാരൊഴിവാക്കിയാലും അവർക്കൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, എക്കാലത്തും ജനങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഈ സത്യത്തെയും ആദർശത്തെയും. ഇസ്ലാം നബി സല്ലല്ലാഹു കാലത്ത് ഉള്ളതുപോലെ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പലർക്കും അത് വിഷമങ്ങളും വേദനകളും ഉണ്ടാകും. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രതിരോധങ്ങൾ, പരിഷ്കരണങ്ങൾ, ക്രൂരമായ അക്രമങ്ങൾ ഒക്കെ നേരിടേണ്ടി വരും. അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് ശക്തി പകരുന്നത് കൂട്ടായ്മയാണ്. ഒരു നാലാൾ ഒരു പ്രദേശത്ത് ഒരേ ആദർശക്കാരുണ്ടെങ്കിൽ അവരൊന്നിച്ചാണെന്ന് അറിയുമ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആദർശ കൂട്ടായ്മ ഇസ്ലാമിക് പ്രബോധനത്തിന് നമുക്ക് ശക്തി പകരും. ഒന്നുകൂടെ അവസാനമായി നമ്മൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി, നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ കൂട്ടായ്മയിൽ നമ്മുടെ പണവും ആരോഗ്യവും സമയവും വിജ്ഞാനവും ഉപയോഗപ്പെടുത്തേണ്ട അനിവാര്യത ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടത്. ഏതൊക്കെ രൂപത്തിൽ ഇസ്ലാമിക ആദർശങ്ങളെ നശിപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മതപരമായ തത്വങ്ങളെ നശിപ്പിക്കാൻ കഴിയുമോ, അതിനുള്ള തീവ്ര ശ്രമങ്ങൾ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് എന്താണ് പരിഹാരം? വൈകാരികമായ ഒരു കോലാഹലങ്ങളെ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല സഹോദരങ്ങളെ. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനസമൂഹത്തിൽ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കാനും ഇസ്ലാമിന്റെ സന്ദേശങ്ങളെയും ആദർശങ്ങളെയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആവശ്യകത നമ്മുടെ കാലം നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെയും പ്രവാചക വചനങ്ങളുടെയും താൽപര്യങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, ഖുർആനെയും സുന്നത്തിനെയും സലഫു സ്വാലിഹീങ്ങളുടെ ജീവിത രീതികളെയും തിരിച്ചുകൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഈ കൂട്ടായ്മയിൽ നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ടെങ്കിലും നമ്മളതിന്റെ പങ്ക് നിർവഹിക്കുക. അതിന്റെ ഗുണം സഹോദരങ്ങളെ ഭൌതികമായും പാരത്രികമായും നമുക്ക് ലഭിക്കും. ഐക്യത്തിനും ഒന്നിച്ചുള്ള ജീവിതത്തിനും അത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ സത്യത്തിന്റെ ആദർശം മെല്ലെ തലവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൂട്ടത്തോടുകൂടെ പരിപോഷിപ്പിക്കാനും ആ ആളുകൾ ഒരു കുടുംബമായി മാറാനും ആ കുടുംബപരമായ മുന്നേറ്റത്തിലൂടെ പ്രബോധനങ്ങൾ സാധ്യമാക്കിയെടുക്കാനും ഖുർആൻ ജനങ്ങൾക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കാം. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളായി, യഥാർത്ഥ പ്രബോധകരായി മുന്നോട്ട് പോകാൻ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി മുഹമ്മദ് കമാ സല്ലൈതാല ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. സഹോദരങ്ങളെ, ബാങ്ക് ഇസ്ലാമിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അലാദാൻ, ബാങ്ക് എന്ന് പറഞ്ഞാൽ. പക്ഷെ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, പഴയ കാലഘട്ടങ്ങൾ മുതൽ തന്നെ ബാങ്കിന് വേണ്ടി പള്ളിയിൽ ആളുകൾ നിശ്ചയിക്കാം. അത് പ്രത്യേകിച്ച് ഒന്നും ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് അവസാനമായി നൽകാവുന്നൊരു ജോലി, ഏറ്റവും കുറഞ്ഞ വേതനത്തിൽ നിശ്ചയിക്കാവുന്ന ഒരു പണിയായിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് ആരെ ബാങ്ക് കൊടുക്കുള്ളൂ വെച്ചാൽ ജീവനക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ബാങ്ക് സാധാരണ കൊടുക്കാറുള്ളൂ. എന്നാൽ ബാങ്ക് കൊടുക്കുന്നവനും ബാങ്ക് കേൾക്കുന്നവനും വലിയ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. ലാ യസ്മഉ മദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നുൻ വലാ ഇൻസുൻ. ഒരു മുഅദ്ദിന്റെ ബാങ്ക് വിളിക്കുന്നവന്റെ ശബ്ദം ഒരു ജിന്നോ ഒരു മനുഷ്യനോ കേൾക്കുന്നില്ല. വലാ ഷൈഉൻ ഒരു വസ്തുവും തന്നെ. ആ ശബ്ദം എവിടെയെല്ലാം പതിക്കുന്നുവോ, ഇല്ലാ ഷഹിദ ലഹു യൗമൽ ഖിയാമ, അവയെല്ലാം പരലോകത്ത് അവന്റെ ആ നന്മക്ക് സാക്ഷി നിൽക്കുന്ന. നമ്മൾ ബാങ്ക് കൊടുത്താൽ ഏറ്റവും ഉച്ചത്തിൽ നാട്ടിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണത്. അത് ഏത് സചേതനവും അചേതനവുമായ ഏത് വസ്തു കേട്ടാലും അത് പരലോകത്ത് നമുക്ക് ആ നന്മക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പോൾ എത്ര പ്രതിഫലാർഹമാണത്. മൻ കാലഹീന യസ്മഉന്നിദ, ഇനി കേൾക്കുന്ന ആള് ബാങ്ക് കേൾക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തുൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത്തു വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ ലദി വഅത്തഹു എന്നൊരുത്തൻ ബാങ്ക് കേൾക്കുമ്പോ പറഞ്ഞാൽ, ഹല്ലത്തു ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, എന്റെ ഷഫാഅത്ത് പരലോകത്ത് അവന് ലഭിക്കുന്നതാണ്. ഈ വായിച്ച രണ്ട് ഹദീസും ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അതേപോലെ വീണ്ടും ബാങ്കിനെ കുറിച്ച് പറയുന്നു, ഇദാ സമിഅത്തുൽ മുഅദ്ദിന, മുഅദ്ദിൻ ബാങ്ക് കേൾക്കുന്നത് നിങ്ങൾ കേട്ടാൽ, ഫഖൂലു പറയുക, മിത്തിലമായ കൂൽ, മുഅദ്ദിൻ പറയുന്ന പോലെ നിങ്ങളും പറയണം. എന്നിട്ട് ബാങ്ക് കഴിഞ്ഞാൽ സുമ്മ സ്വല്ലു അലയ്യ ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തു സല്ലല്ലാഹു അലൈഹി ബിഹ അശറൻ, എന്റെ പേരിൽ നിങ്ങൾ സലാത്ത് ചൊല്ല. നമ്മൾ നിസ്കാത്ത് ചെയ്യുന്ന സ്വലാത്ത് ബാങ്ക് കഴിഞ്ഞാൽ ചൊല്ലണം. അങ്ങനെ നിങ്ങൾ അങ്ങനെ ചൊല്ലിയാൽ 10 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സുമ്മ സലുല്ലാഹ ലിയൽ വസീല, വസീലത്തും ഫളീലത്തും നിങ്ങൾ എനിക്ക് വേണ്ടി ചോദിക്കുക. അത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു പദവിയാകുന്നു. മൻ ഖാലഹീന യസ്മഉൽ മുഅദ്ദിൻ, ബാങ്ക് കേൾക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയത്തു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീനൻ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇത്രയും പുണ്യകരമായ ഒരു കാര്യമാണ് സഹോദരങ്ങളെ ബാങ്ക്. ബാങ്ക് കൊടുക്കാൻ നമുക്കൊരവസരം കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ ബാങ്ക് കേൾക്കുമ്പോൾ ഈ പറയപ്പെട്ട പ്രാർത്ഥനകളും ദിക്റുകളും ചെല്ലാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധ വെക്കുകയും വേണം. സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ, എപ്പോഴും കൂട്ടായ്മകളും ഒന്നിച്ചിരിക്കലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിക പ്രബോധന കാര്യങ്ങൾക്ക് നമ്മൾ ഈ പരിസരങ്ങളിൽ നേർത്തൽകുന്നതിനോട് താല്പര്യം കാണിക്കുന്ന സർവ്വ ആളുകളെയും ഒരു പൊതുവായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നോട്ടീസുകളും കാര്യങ്ങളും ഇവിടെ പ്രോഗ്രാമുകൾ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നമ്മുടെ ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേകം പ്രത്യേകം പരിപാടികളുണ്ട്. നമ്മുടെ കുടുംബത്തിന് ഒന്നിച്ച് ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കേണ്ട ഒരു അവസരമായിട്ടാണ് ഈ അടുത്ത ഞായറാഴ്ച ഒരു പരിപാടി നമ്മുടെ പട്ടിക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ കാര്യം എല്ലാവരും ആ പ്രോഗ്രാം ശരിക്കും വായിച്ച് മനസ്സിലാക്കി കഴിയുന്ന അത്ര ആളുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തൽ. എല്ലാ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളിലും താല്പര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാനും അള്ളാഹു നമ്മുടെ എല്ലാ കഴിഞ്ഞ ജീവിതം വന്നുപോയ സർവ്വ പാപങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ സദാ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു രോഗശമനവും കാരുണ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മുഹഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സരിഫ് അന്ന ആദാബ ജഹന്നം ഇന്ന ആദാബഹ കാന ഗറാമ ഇന്ന ഹസാഅത്ത് മുസ്തഖറ മുഖാമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على محمد.